ദൈവത്തോടുകൂടെ നടന്ന നോഹ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വചനമാണ്. വചനം കിട്ടി, വരാനിരിക്കുന്ന കാര്യം നോഹയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. വലിയൊരു പ്രളയം വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. അതുകൊണ്ട് പ്രളയം വരുന്നതിന് മുമ്പ് തന്നെ പ്രളയ ജലത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഒരു പെട്ടകം പണിയുക എന്ന് ദൈവം നിർദ്ദേശിച്ചു. നോഹ അതെല്ലാം അനുസരിച്ചു. നോഹയും നോഹയുടെ കുടുംബത്തിലുള്ള മറ്റേഴുപേരും പെട്ടകത്തിൽ കയറി. വേറെ മനുഷ്യരാരും കയറാൻ കൂട്ടാക്കിയില്ല. ദുഷ്ടമൃഗങ്ങൾ കയറി, ഹിംസമൃഗങ്ങൾ കയറി, ചെന്നായും പുള്ളിപ്പുലിയും കടുവയും കരടിയും എല്ലാം കയറി, സിംഹവും സിംഹിയും കയറി. പക്ഷേ വിശേഷബുദ്ധിയുള്ള മനുഷ്യനും കയറാൻ കൂട്ടാക്കിയില്ല. ഒരു വിശ്വസില്ല, നോഹ പറഞ്ഞ വാക്കുകൾ വിശ്വസില്ല. വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമായിരുന്നു നോഹയുടെ ജീവിതം. ദൈവം പറഞ്ഞ വചനം വിശ്വസിക്കുകയും വചനമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അത് സൗഭാഗ്യമാണ്. പക്ഷേ പിന്നീട് നാം കാണുന്നൊരു ചിത്രം, നോഹ വീഞ്ഞു കുടിച്ച്, ലഹരി പിടിച്ച്, നഗ്നനാണെന്നറിയാതെ, നഗ്നത മറയ്ക്കാതെ കിടന്നുറങ്ങിയെന്നതാണ്. അതൊരു ദയനീയമായ ഒരനുഭവമാണ്. എത്ര ശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു നോഹ. ഇന്ന് നോഹ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് കിടന്നു. ഇന്ന് അനേകരും ലഹരിയുടെ അടിമകളാണ്. ലഹരിക്ക് വേണ്ടി ഓടുന്നവരാണ്. മദ്യത്തിന് ലഹരി, മദ്യം രുചി നോക്കുന്നു. മദ്യം അണലി പോലെ തന്നെ കൊത്തുമെന്നാണ് സദൃശവാക്യം പറയുന്നത്. അണലി പോലെ തന്നെ കൊത്തും. മനുഷ്യൻ മദ്യപാനം മൂലം ആത്മാവ് മരിക്കും, ദൈവാലയത്തിൽ പ്രവേശിക്കുകയില്ല. ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ് മദ്യപാനം. ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലുണ്ട്, ഫസ്റ്റ് ദ മാൻ ടേക്സ് എ ഡ്രിങ്ക്. ആദ്യം മനുഷ്യൻ മദ്യപിക്കുന്നു, ദെൻ ദ ഡ്രിങ്ക് ടേക്സ് എ ഡ്രിങ്ക്. പിന്നീട് മദ്യപാനം മദ്യപാനത്തിലേക്ക് തന്നെ നയിക്കുന്നു, ആൻഡ് ദെൻ ദ ഡ്രിങ്ക് ടേക്സ് ദ മാൻ. ഒടുവിൽ മദ്യപാനം ആ മനുഷ്യനെ കൊണ്ടുപോകുന്നു. പയ്യെ പയ്യെയാണ് തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആദ്യമൊന്നും അറിയുകയില്ല. മദ്യപിക്കുന്നവരുടെ കൂടെ നാം ഇരുന്നാൽ, വേണ്ട ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ദൂഷിത ഫലങ്ങൾ ക്രമേണ നമ്മുടെ മനസാക്ഷിയെ കീഴടക്കും. അറിയാതെ നാം തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മദ്യപാനം മാത്രമല്ല, ഏത് തിന്മയും, തിന്മയുടെ ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രവണതയുള്ളവരിൽ നിന്ന് മാറി നിൽക്കുക. എപ്പോഴും നന്മ ചെയ്യാൻ ശീലിക്കുക, നന്മ പറയാൻ ശീലിക്കുക, നന്മ ചിന്തിക്കാൻ ശീലിക്കുക. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് പ്രസാദകരമായിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അനുഗ്രഹീതമായ ഒരു ജീവിത ബന്ധാവ് നാം സൃഷ്ടിച്ചെടുക്കുക. ക്രിസ്തു നോക്കി മുന്നേ പോകുന്ന നാം ധരിക്കുക, വിശ്വസിക്കുക. ക്രിസ്തു പോയ അതേ കാൽ ചുവടുകളിൽ കൂടെ ക്രിസ്തു നിന്നേറ്റതുപോലെ നാമും നിന്നേറ്റ്, ക്രിസ്തു ആക്ഷേപം സഹിച്ചതുപോലെ നാമും ആക്ഷേപം സഹിച്ച്, നാമും ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക. അന്ന് അരിമത്തിക്കാരൻ യോസേപ്പ് ക്രിസ്തുവിൻ്റെ തിരിശരീരം ഏറ്റെടുത്ത് സ്വന്തം കല്ലറയിലടക്കം ചെയ്തു. ഇന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അടക്കം ചെയ്യപ്പെട്ട് കിടന്ന ക്രിസ്തു അരിമത്തിക്കാരൻ യോസേപ്പിൻ്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമ്മിലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ നയിക്കട്ടെ. എത്ര അനുഗ്രഹീതമാണ് ക്രിസ്തുവിനോടുള്ള ജീവിതം. എല്ലാ ദുശ്ശീലങ്ങളും മാറ്റുക, ദുസ്വഭാവങ്ങൾ മാറ്റുക. മദ്യപാനം, വെറുക്കൂത്ത്, അശുദ്ധ സംഭാഷണം, അസഭ്യമായ പെരുമാറ്റങ്ങൾ, അശുദ്ധമായ വാക്കുകൾ, ദ്വയാർത്ഥം വെച്ചുള്ളതായ പ്രയോഗങ്ങൾ എല്ലാം മാറ്റുക. നമ്മുടെ ഓരോ അവയവവും ക്രിസ്തുവിന് പ്രസാദയോഗ്യമായി തീരട്ടെ. ക്രിസ്തുവിൻ്റെ തിരക്കത്തിന് മുദ്രയുള്ള അവയവങ്ങളായി തീരട്ടെ. അങ്ങനെ അനുഗ്രഹീതമായ, ശോഭനമായ ഒരു നല്ല നാളയിലേക്ക് നമുക്ക് കുതിച്ചുയരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട എം വൈ അവനൻ സാർ.